ഓം ശാന്തി. 21/4/2026 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, ജ്ഞാനസാഗരനായ ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളുടെ സന്മുഖത്ത് ജ്ഞാന നൃത്തം ചെയ്യാൻ. നിങ്ങൾ സമർത്ഥരായ സേവാധാരികളായി മാറൂ, എങ്കിൽ ജ്ഞാനത്തിന്റെ നൃത്തവും നന്നായിരിക്കും. ചോദ്യം: സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ സ്വയത്തിൽ ഏതൊരു ശീലമാണ്, അതായത് ഹോബിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഉത്തരം: ഓർമ്മയിൽ ഇരിക്കുന്നതിന്റെ ശീലം. ഇതുതന്നെയാണ് ആത്മീയ ഹോബി. ഈ ഹോബിയോടൊപ്പം നിങ്ങൾക്ക് ദിവ്യവും അലൗകികവുമായ കർമ്മവും ചെയ്യണം. നിങ്ങൾ ബ്രാഹ്മണരാണ്. നിങ്ങളെല്ലാവർക്കും സത്യം സത്യമായ കഥ തീർച്ചയായും കേൾപ്പിക്കണം. സേവനം ചെയ്യാനുള്ള ഹോബിയും നിങ്ങൾ കുട്ടികൾക്കുണ്ടായിരിക്കണം. ഗീതം: ക്ഷമയോടെ ഇരിക്കൂ മനുഷ്യ. ഓം ശാന്തി. ആശുപത്രിയിൽ അസുഖം ബാധിച്ചു കിടക്കുന്ന രോഗി ദുഃഖത്തിൽ നിന്ന് മുക്തമാകാനുള്ള ആഗ്രഹമാണ് വെക്കുന്നത്. ഡോക്ടറോട് ചോദിക്കുന്നു, എന്താണ് അവസ്ഥ? ഈ രോഗത്തിൽ നിന്ന് എപ്പോഴാണ് മുക്തമാവുക? അതെല്ലാം പരിധിയുള്ള കാര്യങ്ങളാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ബാബ വന്ന് കുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നു. വാസ്തവത്തിൽ ഇത് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കളിയാണെന്ന് കുട്ടികൾ മനസ്സിലാക്കിക്കഴിഞ്ഞു. വാസ്തവത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് സതിയുഗത്തെക്കാളും പ്രയോജനം ഇവിടെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സമയം നമ്മൾ ഈശ്വരീയ മടിത്തട്ടിലെ ഈശ്വരീയ സന്താനങ്ങളാണെന്ന് അറിയാം. ഈ സമയം നമ്മുടെ വളരെ ഉയർന്നതിലും ഉയർന്ന ഗുപ്തമായ മഹിമയാണ്. മനുഷ്യരെല്ലാവരും ബാബയെ ശിവനെന്നും ഈശ്വരനെന്നും ഭഗവാനെന്നും പറയുന്നു, എന്നാൽ അറിയുന്നില്ല, വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഡ്രാമയനുസരിച്ചാണ് ഉണ്ടാകുന്നത്. ജ്ഞാനവും അജ്ഞാനവും, രാത്രിയും പകലും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ബുദ്ധി അത്രയും തമോപ്രധാനമായതിനാൽ സ്വയം തമോപ്രധാനമാണെന്ന് മനസ്സിലാക്കുന്നില്ല. അവരുടെ ഭാഗ്യത്തിൽ അച്ഛന്റെ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ ബുദ്ധിയിൽ ഇരിക്കുകയുള്ളൂ. കുട്ടികൾക്കറിയാം, നമ്മൾ തികച്ചും ഘോര അന്ധകാരത്തിലായിരുന്നു. ഇപ്പോൾ ബാബ വന്നപ്പോൾ എത്ര പ്രകാശം ലഭിച്ചു! ബാബ മനസ്സിലാക്കിത്തരുന്ന ജ്ഞാനം വേദങ്ങളിലോ ഗ്രന്ഥങ്ങളിലോ ശാസ്ത്രങ്ങളിലോ ഇല്ല. അതും ബാബ തെളിയിച്ചു പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് രചയിതാവിന്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തിന്റെ വെളിച്ചം നൽകുന്നു. അത് പിന്നീട് പ്രായേണ ലോപിച്ചു പോകുന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഈ ജ്ഞാനം ലഭിക്കില്ല. പിന്നീട് ഈ ജ്ഞാനം പ്രായേണ ലോപിച്ചു പോകും. കലിയുഗം കഴിഞ്ഞുപോയി, പിന്നീട് 5000 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഇത് പുതിയ കാര്യമാണ്. ഇതൊന്നും ശാസ്ത്രങ്ങളിൽ ഇല്ല. ബാബ എല്ലാവർക്കും ഈ ജ്ഞാനം ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ധാരണയുടെ കാര്യത്തിൽ സംഖ്യാക്രമം അനുസരിച്ചാണ്. ചില നല്ല സേവാധാരികളായ കുട്ടികൾ വരുമ്പോൾ ബാബയുടെ ജ്ഞാനത്തിന്റെ നൃത്തവും അതിനനുസരിച്ചായിരിക്കും. നൃത്തമാടുന്ന പെൺകുട്ടിക്ക് മുന്നിൽ കാണികളെല്ലാം വളരെ താൽപര്യത്തോടെ ആസ്വദിക്കുമ്പോൾ അവരും വളരെ സന്തോഷത്തോടെ നന്നായി നൃത്തമാടുന്നു. കുറച്ചുപേർ താൽപര്യമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ സാധാരണ രീതിയിൽ കുറച്ചു നൃത്തം ചെയ്യും. ആഹാ ആഹാ എന്ന് പറയുന്നവർ ഒരുപാടുണ്ടെങ്കിൽ കളിക്കുന്നവരുടെയും ഉന്മേഷം വർദ്ധിക്കും. ഇവിടെയും അങ്ങനെയാണ്. മുരളി എല്ലാ കുട്ടികളും കേൾക്കുന്നുണ്ട്. എന്നാൽ സന്മുഖത്ത് കേൾക്കുന്ന കാര്യം ഒന്ന് വേറെ തന്നെയാണ്. കൃഷ്ണൻ നൃത്തമാടുന്നതായി കാണിക്കാറുണ്ട്. എന്നാൽ സ്ഥൂലത്തിലുള്ള നൃത്തമല്ല, വാസ്തവത്തിൽ ജ്ഞാനത്തിന്റെ നൃത്തമാണ്. ശിവബാബ സ്വയം പറയുന്നു, ഞാൻ ജ്ഞാനത്തിന്റെ നൃത്തമാടാനാണ് വരുന്നത്. ഞാൻ ജ്ഞാനസാഗരനാണ്. നല്ല നല്ല പോയിന്റുകളാണ് വരുന്നത്. ഇതാണ് ജ്ഞാനത്തിന്റെ മുരളി. സാധാരണ മരത്തിന്റെ ഓടക്കുഴലല്ല. പതീത പാവനനായ ബാബ വന്ന് സഹജമായ രാജ്യോഗം പഠിപ്പിക്കുമോ അതോ മരത്തിന്റെ ഓടക്കുഴൽ വായിക്കുമോ? ബാബ വന്ന് ഇങ്ങനെയുള്ള രാജ്യോഗം പഠിപ്പിക്കുമെന്ന് ഒരാളുടെയും ബുദ്ധിയിൽ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഇത് നിങ്ങൾക്കറിയാം. പിന്നീട് ഒരു മനുഷ്യരുടെയും ബുദ്ധിയിൽ ഇത് വരികയില്ല. വന്നവരും നമ്പർ വയസ്സായാണ് പദവി പ്രാപ്തമാക്കുന്നത്. കൽപ്പം മുൻപ് ചെയ്തതുപോലുള്ള പുരുഷാർത്ഥമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കൽപ്പം മുൻപത്തെ പോലെയാണ് ബാബ വരുന്നത്. വന്ന് കുട്ടികൾക്ക് എല്ലാ രഹസ്യവും തുറന്ന് മനസ്സിലാക്കി തരുന്നു. ബാബ പറയുന്നു, ഞാനും ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഈ ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിതരാണ്. സത്യുഗത്തിൽ എന്തെല്ലാമാണോ ഉണ്ടായത് അതുമാത്രമേ വീണ്ടും ഉണ്ടാകൂ. എത്ര അനേക പ്രകാരത്തിലുള്ള ജന്മങ്ങളാണ്. സത്യുഗത്തിൽ ഇത്രയും ജന്മങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ. സത്യുഗത്തിൽ വളരെ കുറച്ച് ഇനം മാത്രമേ ഉണ്ടായിരിക്കൂ. പിന്നീട് വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ധർമ്മങ്ങൾ വൃദ്ധി പ്രാപിക്കുന്നത് പോലെ സത്യുഗത്തിൽ ഇത്രയും ധർമ്മങ്ങളൊന്നുമില്ല. എന്തെല്ലാം സത്യുഗത്തിൽ ഉണ്ടായിരുന്നോ അത് പിന്നീട് സത്യുഗത്തിൽ മാത്രമേ കാണുകയുള്ളൂ. സത്യുഗത്തിൽ മോശമായ അഴുക്കാകുന്ന വസ്തുക്കൾ ഉണ്ടായിരിക്കില്ല. അവിടെയുള്ള ദേവീ ദേവതകളെയാണ് ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നത്. മറ്റൊരു രാജ്യത്തിലും ഒരിക്കലും മറ്റാരെയും ഭഗവാൻ ഭഗവതി എന്ന് പറയാൻ സാധിക്കില്ല. ദേവതകൾ തീർച്ചയായും സ്വർഗത്തിലായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അവരുടെ മഹിമ നോക്കൂ എത്രയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ആശ്വാസം വന്നുകഴിഞ്ഞു. നമ്മുടെ പദവി എത്രത്തോളം ഉയർന്നതാണ് അല്ലെങ്കിൽ കുറവാണ്, നമ്മൾ എത്ര മാർക്കോടുകൂടി പാസ്സാകും എന്ന് നിങ്ങൾക്കറിയാം. ഓരോരുത്തർക്കും അവനവനെക്കുറിച്ച് അറിയാൻ സാധിക്കുമല്ലോ. ഇന്നയാൾ നല്ല രീതിയിൽ സേവനം ചെയ്യുന്നു എന്ന് ശരിയാണ്. മുന്നോട്ടു പോകുന്തോറും കൊടുങ്കാറ്റും വരും. ബാബ പറയുന്നു, കുട്ടികൾക്ക് ഒരു ഗ്രഹപ്പിഴയോ കൊടുങ്കാറ്റോ ഒന്നും വരരുത്. മായ നല്ല നല്ല കുട്ടികളെ പോലും താഴേക്ക് വീഴ്ത്തുന്നു. അതിനാൽ ബാബ നമ്മെ ആശ്വസിപ്പിക്കുന്നു, ഇനി കുറച്ചു സമയം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് സേവനവും ചെയ്യണം. സ്ഥാപന കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോവുക തന്നെ വേണം. ഇതിലൊരു സെക്കൻഡ് പോലും മുന്നോട്ടോ പിന്നോട്ടോ ആകാൻ സാധിക്കില്ല. ഈ രഹസ്യം കുട്ടികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മൾ ഡ്രാമയിലെ അഭിനേതാക്കളാണ്. ഡ്രാമയിൽ നമ്മുടെ മുഖ്യ പാർട്ടാണ് ഉള്ളത്. ഭാരതത്തിൽ തന്നെയാണ് ജയപരാജയത്തിന്റെ കളി ഉള്ളത്. ഭാരതം തന്നെയായിരുന്നു പാവനമായിരുന്നത്. എത്ര ശാന്തിയും പവിത്രതയുമായിരുന്നു. ഇത് ഇന്നലത്തെ കാര്യമാണ്. ഇന്നലെ നമ്മൾ തന്നെയാണ് പാർട്ടഭിനയിച്ചത്. 5000 വർഷത്തിന്റെ മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചക്രം കറങ്ങിയാണ് വന്നത്. ഇപ്പോൾ വീണ്ടും ബാബയുമായി യോഗം വയ്ക്കുന്നു. ഇതിലൂടെ മാത്രമേ കറ ഇളകുകയുള്ളൂ. അച്ഛനെ ഓർമ്മ വരുമ്പോൾ തീർച്ചയായും സമ്പത്തും ഓർമ്മ വരും. ആദ്യമാദ്യം അല്ലാഹുവിനെ അറിയണം. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എന്നിലൂടെ സർവ്വതും അറിയുന്നു. ജ്ഞാനം വളരെ സഹജമാണ്, ഒരു സെക്കൻഡിന്റെ കാര്യമാണ്. എന്നാലും മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. പോയിന്റുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. മുഖ്യ പോയിന്റാണ് മന്മനാഭവ. ഇതിൽ തന്നെയാണ് വിഘ്നങ്ങൾ ഉണ്ടാകുന്നത്. ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിലൂടെ അനേക പ്രകാരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. പിന്നീട് യോഗത്തിലിരിക്കാൻ സാധിക്കില്ല. എങ്ങനെയാണോ ഭക്തിമാർഗത്തിൽ കൃഷ്ണന്റെ ഓർമ്മയിലിരിക്കുമ്പോൾ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നത്? എല്ലാവർക്കും ഭക്തിയുടെ അനുഭവം ഉണ്ടല്ലോ. ഈ ജന്മത്തിലെ കാര്യമാണ്. ഈ ജന്മത്തെക്കുറിച്ച് അറിയുന്നതിലൂടെ കുറച്ചൊക്കെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ബാബയെ ഓർമ്മിക്കാനുള്ള അഭിരുചി ഉണ്ടായിരിക്കണം. എത്രത്തോളം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒപ്പം ദിവ്യവും അലൗകികവുമായ കർമ്മവും ചെയ്യണം. നിങ്ങൾ ബ്രാഹ്മണരാണ്. നിങ്ങൾ സത്യനാരായണന്റെ കഥ, അമരകഥ കേൾപ്പിക്കുന്നു. മുഖ്യ കാര്യം തന്നെ ഒന്നാണ്, അതാണ് മന്മനാഭവ. അതിൽ സർവ്വതും വരുന്നു. ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മങ്ങൾ വിനാശമാകുന്നത്. ഇത് ഒന്നുമാത്രമാണ് ആത്മീയ അഭിരുചി. ജ്ഞാനം വളരെ സഹജമാണെന്ന് ബാബ മനസ്സിലാക്കിത്തരുന്നു. കന്യകമാർക്കും മഹിമയുണ്ട്, അധർകുമാരിയും കുമാരിയും. എന്നാൽ കന്യകമാർക്കാണ് ഏറ്റവും പേരുള്ളത്. അവർക്ക് ഒരു ബന്ധനവുമില്ല. ലൗകിക പതി വികാരിയാക്കി മാറ്റുന്നു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ബാബ നമ്മെ അലങ്കരിക്കുന്നത്. മധുരമായ സാഗരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തെയും പഴയ ദേഹസഹിതം സർവ്വതും മറക്കൂ. ആത്മാവാണ് പറയുന്നത്. നമ്മൾ 84 ജന്മം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ ബാബയിൽ നിന്നും പൂർണ്ണ സമ്പത്തെടുക്കും. ധൈര്യം വെക്കുന്നുണ്ട്. എന്നാലും മായയുമായുള്ള യുദ്ധമുണ്ടല്ലോ. ഈ ബ്രഹ്മബാബയാണ് ഏറ്റവും മുന്നിൽ. മായയുടെ കൊടുങ്കാറ്റ് കൂടുതൽ ഈ ബ്രഹ്മബാബയുടെ അടുത്തേക്കാണ് വരുന്നത്. ഒരുപാട് പേർ ബ്രഹ്മബാബയോട് പറയുന്നുണ്ട്, ബാബ ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്നു. ബാബ പറയുന്നു, കുട്ടികളെ ശരിയാണ്, ഇങ്ങനെയുള്ള കൊടുങ്കാറ്റ് തീർച്ചയായും വരും. ആദ്യം വരുന്നത് ബ്രഹ്മബാബയുടെ അടുത്തേക്കാണ്. അവസാനം എല്ലാവരും കർമാതീത അവസ്ഥ പ്രാപ്തമാക്കും. ഇത് പുതിയ കാര്യമൊന്നുമല്ല. കൽപ്പം മുൻപും ഇതുണ്ടായിരുന്നു. ഡ്രാമയിൽ പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഇത് ചൈതന്യ ഡ്രാമയാണ്. കുട്ടികൾക്കറിയാം, ഈ പഴയ ലോകം നരകമാണ്. ലക്ഷ്മി നാരായണൻ പാൽക്കടലിലാണ് വസിച്ചിരുന്നതെന്ന് പറയാറുണ്ട്. അവരുടെ ക്ഷേത്രങ്ങൾ എത്ര നല്ല നല്ലതായാണ് ഉണ്ടാക്കുന്നത്. ആദ്യമാദ്യം ക്ഷേത്രമുണ്ടാക്കിയപ്പോൾ പാലിന്റെ കുളമുണ്ടാക്കിയിട്ടായിരിക്കും വിഷ്ണുവിന്റെ മൂർത്തി അതിൽ സ്ഥാപിക്കുന്നത്. വളരെ നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടായിരിക്കും പൂജിച്ചിരുന്നത്. ആ സമയം എല്ലാത്തിനും വളരെ വില കുറവായിരുന്നു. ബ്രഹ്മബാബ എല്ലാം കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ഭാരതം എത്ര പവിത്രവും ക്ഷീരസാഗരവുമായിരുന്നു. പാലിന്റെയും നെയ്യന്റെയും നദികളായിരുന്നു എന്ന് സത്യയുഗത്തിന് മഹിമ കൊടുത്തിരിക്കുകയാണ്. സ്വർഗത്തിന്റെ പേര് പറയുന്നതിലൂടെ വായിൽ വെള്ളമൂറുന്നു. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുകയാണ്. അതിനാൽ ബുദ്ധിയിൽ വിവേകമുണർന്നു. ബുദ്ധി വീട്ടിലേക്ക് പോകുന്നു, പിന്നീട് സ്വർഗത്തിലേക്ക് വരുന്നു. സത്യയുഗത്തിൽ എല്ലാം പുതിയതായിരിക്കും. ബ്രഹ്മബാബ ശ്രീ നാരായണന്റെ മൂർത്തി കണ്ട് വളരെ സന്തോഷിക്കുമായിരുന്നു. വളരെ സ്നേഹത്തോടുകൂടി സൂക്ഷിക്കുമായിരുന്നു. ഞാൻ തന്നെയാണ് നാരായണനായി മാറുന്നതെന്ന് ബ്രഹ്മാവിന് അപ്പോൾ അറിയുമായിരുന്നില്ല. ഈ ജ്ഞാനം ഇപ്പോഴാണ് ശിവബാബയിൽ നിന്ന് ലഭിച്ചത്. നിങ്ങൾക്ക് ബ്രഹ്മാണ്ടത്തിന്റെയും സൃഷ്ടിചക്രത്തിന്റെ ആദിമധ്യ അന്ത്യത്തിന്റെയും ജ്ഞാനമുണ്ട്. നമ്മൾ എങ്ങനെയാണ് ചക്രം കറങ്ങുന്നതെന്ന് അറിയാമല്ലോ. ബാബയാണ് നമുക്ക് രാജയോഗം പഠിപ്പിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കണം. ബാക്കി കുറച്ചു സമയം മാത്രമാണ് ഉള്ളത്. ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടേത് അന്തിമ ജന്മമാണ്. ഡ്രാമയുടെ പദ്ധതി അനുസരിച്ച് നിങ്ങൾക്ക് സുഖത്തിന്റെ ദിവസങ്ങൾ വരികയാണ്. വിനാശം മുന്നിൽ തന്നെ നിൽക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മൂന്നാമത്തെ നേത്രം ലഭിച്ചു കഴിഞ്ഞു. മൂലവതനത്തെയും സൂക്ഷ്മവതനത്തെയും സ്ഥൂലവതനത്തെയും നല്ല രീതിയിൽ അറിയാം. ഈ സ്വദർശന ചക്രം നിങ്ങളുടെ ബുദ്ധിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സന്തോഷമുണ്ടാകുന്നു. ഈ സമയം നമ്മെ പരിധിയില്ലാത്ത അച്ഛൻ ടീച്ചറായി പഠിപ്പിക്കുന്നു. എന്നാൽ ഇത് പുതിയ കാര്യമായത് കാരണം ഇടയ്ക്കിടെ മറന്നുപോകുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ബാബ എന്ന് പറയുന്നതിലൂടെ തന്നെ സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കണം. രാമതീർത്ഥൻ ശ്രീകൃഷ്ണന്റെ ഭക്തനായിരുന്നു. ശ്രീകൃഷ്ണന്റെ ദർശനത്തിനായി എത്രയാണ് പ്രയത്നിച്ചിരുന്നത്. രാമതീർത്ഥന് സാക്ഷാത്കാരമുണ്ടായപ്പോൾ സന്തോഷമായി. പക്ഷെ അതിലൂടെ എന്ത് സംഭവിച്ചു? ഒന്നും ലഭിച്ചില്ലല്ലോ. ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് സന്തോഷവുമുണ്ട്. കാരണം 21 ജന്മത്തേക്ക് വേണ്ടി ഇത്രയും ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നു എന്നറിയാം. മുക്കാൽ ഭാഗവും നിങ്ങൾ സുഖികളായിയാണ് കഴിയുന്നത്. അഥവാ പകുതി പകുതിയാണെങ്കിൽ പിന്നെ ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ മുക്കാൽ ഭാഗവും സുഖത്തിലാണ് കഴിയുന്നത്. നിങ്ങളുടെ അത്രയും സുഖം മറ്റാർക്കും അനുഭവിക്കാൻ സാധിക്കില്ല. നിങ്ങളെ സംബന്ധിച്ച് അളവറ്റ സുഖമുണ്ട്. അളവറ്റ സുഖത്തിൽ ദുഃഖത്തെക്കുറിച്ചറിയാൻ പോലും സാധിക്കില്ല. സംഗമയുഗത്തിൽ നിങ്ങൾക്ക് രണ്ടിനെക്കുറിച്ചും അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് പോവുകയാണ്. മുഖം പകലിന്റെ ഭാഗത്തേക്കാണ്. തൊഴിക്കുന്ന ഭാഗം, അതായത് കാൽ, രാത്രിയുടെ ഭാഗത്തേക്കും. ഈ ലോകത്തെ കാലുകൊണ്ട് തൊഴിക്കണം, അർത്ഥം ബുദ്ധി കൊണ്ട് മറക്കണം. ആത്മാവിനറിയാം, ഇപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഒരുപാട് പാർട്ട് അഭിനയിച്ചു. ഇങ്ങനെയെല്ലാം സ്വയത്തോട് സംസാരിക്കണം. ഇപ്പോൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും കറ ഇല്ലാതാകും. എത്രത്തോളം ബാബയുടെ സേവനത്തിലൂടെ മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നോ അത്രയും ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകും. ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ബുദ്ധിയിലുണ്ട്. അതിനാൽ വീടിനെ മാത്രം ഓർമ്മിക്കണം. പഴയ കെട്ടിടം ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കും. പഴയ കെട്ടിടവും പുതിയ കെട്ടിടവും തമ്മിൽ എത്ര വ്യത്യാസമാണ്! രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ ലോകം വാസ്തവത്തിൽ വിഷയവൈതരണി നദിയാണ്. പരസ്പരം അടിയും പിടിയും കലഹവും ഉണ്ടാക്കുന്നു. ബാബ വന്നതോടെ ഒരുപാട് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അഥവാ പത്നി വികാരത്തിന് സമ്മതിക്കുന്നില്ലെങ്കിൽ അവരെ എത്രയാണ് ഉപദ്രവിക്കുന്നത്, എത്രയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്! കൽപ്പം മുൻപും അത്യാചാരങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പോഴത്തെ കാര്യങ്ങളാണ്. നോക്കൂ, എത്രയാണ് വിളിക്കുന്നതെന്ന്! അതേ ഡ്രാമയിലെ പാർട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബാബയ്ക്കും കുട്ടികൾക്കും അറിയാം, മറ്റാർക്കും അറിയില്ല. മുന്നോട്ടു പോകുമ്പോൾ എല്ലാവരും മനസ്സിലാക്കണം. പതീത പാവനനെന്നും സർവരുടെ സദ്ഗതി ദാതാവുമായ ബാബ എന്ന മഹിമയുണ്ട്. ഭാരതം എങ്ങനെയാണ് സ്വർഗവും നരകവുമായി മാറുന്നത് എന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. വരൂ, നമ്മൾ നിങ്ങൾക്ക് മുഴുവൻ ലോകത്തിന്റെയും ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കി തരാം. ഈ പരിധിയില്ലാത്ത ചരിത്രവും ഭൂമിശാസ്ത്രവും ഈശ്വരനും ഈശ്വരന്റെ കുട്ടികളായ നിങ്ങൾക്കും മാത്രമേ അറിയുകയുള്ളൂ. എങ്ങനെയാണ് പവിത്രതയുടെയും സുഖശാന്തിയുടെയും രാജ്യത്തിന്റെ സ്ഥാപനയുണ്ടാകുന്നത് എന്ന ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയുന്നതിലൂടെ നിങ്ങളെല്ലാം അറിയുന്നു. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നിങ്ങൾ തീർച്ചയായും പരിധിയില്ലാത്ത സമ്പത്താണ് എടുക്കുന്നത്. ഇത് വന്ന് മനസ്സിലാക്കൂ. വിഷയങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു. സന്തോഷത്തിന്റെ ലഹരി എത്രയാണ് വർദ്ധിക്കുന്നത്! മുഴുവൻ ജ്ഞാനവും നിങ്ങളുടെ പക്കലാണ് ഉള്ളത്. നോളജ് ഫുള്ളായ ബാബയിൽ നിന്ന് ജ്ഞാനം ലഭിക്കുന്നു. പിന്നീട് നമ്മൾ തന്നെയാണ് ലക്ഷ്മി നാരായണനായി മാറുന്നത്. സത്യുഗത്തിൽ ഈ ജ്ഞാനമൊന്നും ഉണ്ടാവില്ല. എത്ര ഗുഹ്യമായ കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്! കുട്ടികൾ ഏണിപ്പടിയെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയല്ലോ. അതിനാൽ ഇത് 84 ജന്മത്തിന്റെ ചക്രമാണ്. ഇത് മനുഷ്യർക്കും വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം. ഈ ലോകത്തെ ഇപ്പോൾ സ്വർഗം അഥവാ പാവനമായ ലോകമെന്നൊന്നും പറയില്ല. സത്യുഗവും കലിയുഗവും വേറെ വേറെയാണ്. ഈ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സഹജമാണ്. മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായി തോന്നുന്നു. എന്നാൽ പുരുഷാർത്ഥം ചെയ്ത് ഓർമ്മയുടെ യാത്രയിലിരിക്കുക എന്നത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ പഴയ ലോകത്തെയും ദേഹത്തെയും ബുദ്ധി കൊണ്ട് മറന്ന് ബാബയെയും വീടിനെയും ഓർമ്മിക്കണം. ഇപ്പോൾ നമ്മുടെ സുഖത്തിന്റെ ദിനങ്ങൾ ഇതാ വരികയായി എന്ന സന്തോഷത്തിൽ സദാ കഴിയണം. 2. നോളജ് ഫുള്ളായ ബാബയിൽ നിന്നും ലഭിച്ച ജ്ഞാനം സ്മരിച്ച് ബുദ്ധിയെ സമ്പന്നമാക്കി വെക്കണം. ദേഹാഭിമാനത്തിൽ വന്ന് ഒരിക്കലും ഒരു പ്രകാരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വരദാനം സദാ ഏകരസ സ്ഥിതിയാകുന്ന സിംഹാസനത്തിലിരിക്കുന്ന ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനധാരിയായി ഭവിക്കട്ടെ. എല്ലാത്തിലും ശ്രേഷ്ഠമായ സിംഹാസനമായ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനധാരി ആകണം. എന്നാൽ ഈ സിംഹാസനത്തിലിരിക്കുന്നതിന് വേണ്ടി അചഞ്ചലവും ദൃഢവും ഏകരസവുമായ സ്ഥിതിയുടെ സീറ്റ് വേണം. അഥവാ ഈ സ്ഥിതിയുടെ സീറ്റിലിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാബ്ദാദയുടെ ഹൃദയമാകുന്ന സിംഹാസനത്തിലിരിക്കാൻ സാധിക്കില്ല. ഇതിനുവേണ്ടി തങ്ങളുടെ ഭൃഗുട്ടിയാകുന്ന സിംഹാസനത്തിൽ അകാലമൂർത്തിയായി ഇരിക്കൂ. ഈ സീറ്റിൽ നിന്ന് ഇടയ്ക്കിടെ ഇളകിയാടരുത്. എങ്കിൽ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനത്തിലിരിക്കാൻ സാധിക്കും. സ്ലോഗൻ: ശുഭചിന്തനത്തിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. അവ്യക്ത സൂചന: മഹാനാകുന്നതിന് വേണ്ടി മധുരതയുടെയും വിനയത്തിന്റെയും ഗുണം ധാരണ ചെയ്യൂ. ബ്രഹ്മാ ബാബ തന്റെ ഓരോ കുട്ടിയുടെയും മുഖത്ത് ഒന്നാമതായി സദാ ആത്മീയതയുടെ പുഞ്ചിരി കാണാൻ ആഗ്രഹിക്കുന്നു. 2. മുഖത്തിലൂടെ സദാ മധുരമായ വാക്കുകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്കുപോലും മധുരമല്ലാത്തത് ആകരുത്. മുഖത്ത് ആത്മീയത വേണം, വായിൽ മധുരത വേണം. മൻബുദ്ധിയിൽ സദാശുഭ ഭാവന, ദയാമനസ്കതയുടെ ഭാവന, ദാതാവിന്റെ ഭാവന ഉണ്ടായിരിക്കണം. ഓരോ ചുവടിലും ഫോളോ ഫാദർ ആയിരിക്കണം. ഇതുതന്നെയാണ് പാലനയ്ക്കുള്ള പ്രതിഫലം. ഓം ശാന്തി.